into the sea. Make misery and crime with Renisha, exclusively on Ennadappum Specials.
ദുർമരണപ്പെട്ട ഭാര്യയും ഭർത്താവും ഒരു നാടിനെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന കഥയാണ് ഈ എപ്പിസോഡിൽ. നമ്മുടെ നാട്ടിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര യക്ഷിക്കഥകളുണ്ട്. ഇതും അത്തരത്തിൽ പറഞ്ഞുകേട്ടും സത്യമോ മിഥ്യയോ എന്നറിയാതെ വാമൊഴിയായി പടർന്ന ഒരു യക്ഷിക്കഥയാണ്. പലരുടെയും അനുഭവങ്ങളും സങ്കല്പങ്ങളും തന്നെയാണ് ഈ യക്ഷിക്കഥയ്ക്കും അടിസ്ഥാനം. അതിലെ സത്യം അന്വേഷിച്ചു പോയാൽ ഒരുപക്ഷേ എല്ലാം പൊള്ളയായിരുന്നുവെന്നോ മറ്റോ തെളിഞ്ഞേക്കാം. എന്നാൽ ആ യക്ഷിയുടെ പുരാവൃത്തവും അതുണ്ടാക്കുന്ന ഭയവും നമ്മിൽ സൃഷ്ടിക്കുന്ന ഒരു സൗന്ദര്യ ലോകമുണ്ട്. ആ ഭീതിതമായ നിഗൂഢ സൗന്ദര്യത്തെയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ തിരയുന്നത്. ചതിച്ചു കൊല്ലപ്പെട്ടും ആത്മഹത്യ ചെയ്തും പിന്നീട് മാടനായും യക്ഷിയായും മാറി രാത്രിയുടെ മൂന്നാം യാമങ്ങളിൽ ചോര കുടിക്കാൻ ഇറങ്ങുന്നവർ, അതിലൊരു യക്ഷിയുടെ കഥ. പഴങ്കഥകളും പുരാവൃത്തങ്ങളും ഏറെയുള്ള സ്ഥലമാണ് കന്യാകുമാരി. ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ഹൃദയഭൂമിയായിരുന്ന കന്യാകുമാരിയിൽ ഇന്നും കുഗ്രാമങ്ങൾ ഒട്ടേറെയുണ്ട്. വൈദ്യുതി പോലും ചെന്നെത്താത്ത ഇടങ്ങൾ, കുന്നുകളും നീർച്ചാലുകളും പാടങ്ങളും നിറഞ്ഞ കന്യാകുമാരിയിലെ ഗ്രാമങ്ങൾക്ക് ഇരുട്ടിയാൽ പിന്നെ യക്ഷിയുടെ സൗന്ദര്യമാണ്. രാവേറുന്തോറും വഴി നടക്കാൻ ഭയപ്പെടുത്തുന്ന അത്രയും വിജനത ആ ഗ്രാമങ്ങളെ പൊതിയാൻ തുടങ്ങും. പകൽ വെളിച്ചത്തിൽ കേട്ട യക്ഷിക്കഥകളോർത്ത് ഓരോ ഗ്രാമീണനും പ്രാർത്ഥനയോടെ കൂരകളിൽ ഉറക്കത്തിനായി കാത്തുകിടക്കും. അങ്ങനെയൊരു കുഗ്രാമത്തിലാണ് രണ്ട് ദുർമരണം നടന്ന ആ വീടുള്ളത്. സന്ധ്യ കഴിഞ്ഞാൽ ആ വീടിന് മുന്നിലൂടെ ആരും വഴി നടക്കാറില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാൽ നീല വെളിച്ചത്തിൽ ആ വീട്ടുവരാന്തയിൽ അവളെ കാണാം. മുടിയഴിച്ചിട്ട് പൊള്ളുന്ന നോട്ടവുമായി കിണറ്റിൽ ചാടി മരിച്ച പെൺകുട്ടിയുടെ പ്രേതം. എന്തായിരുന്നു ആ രണ്ടുപേരുടെ ദുർമരണത്തിന് കാരണം? അടുത്ത കാലത്ത് നടന്ന കഥയാണ്. നന്നേ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചവരായിരുന്നു ആ യുവാവും പെൺകുട്ടിയും. വിവാഹം കഴിഞ്ഞധികം താമസിയാതെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷയുമായി കയറ്റത്തിനടുത്തുള്ള ആ വീട്ടിലേക്ക് അവരെത്തി. ഏറെ സുന്ദരിയായിരുന്നു അവൾ. അതുകൊണ്ടുതന്നെ തന്റെ ഭാര്യയെ മറ്റാരെങ്കിലും കൊണ്ടുപോകുമോ എന്ന അകാരണമായ ഭയം യുവാവിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. അവനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അവൾ ഇതൊന്നും അറിയുന്നുമുണ്ടായിരുന്നില്ല. ദിവസം ചെല്ലുംതോറും അവന്റെ ആധി കൂടിക്കൂടി വന്നു. ഇടയ്ക്ക് അവന് തോന്നാൻ തുടങ്ങി അവൾക്ക് തന്നോട് സ്നേഹം കുറയുന്നുണ്ടോ. എന്നാൽ അതൊന്ന് പരീക്ഷിച്ചറിയണമല്ലോ. അക്കാലത്ത് അവൻ സ്ഥിരം മദ്യപിച്ചാണ് വീട്ടിലെത്തിയിരുന്നത്. അങ്ങനെ ബോധം മറയുന്നവരെ കുടിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല അവൻ. പക്ഷേ കുടിച്ചു കഴിഞ്ഞാൽ ഭാര്യയോട് വല്ലാത്ത സ്നേഹം തോന്നിത്തുടങ്ങും. കുറെ സ്നേഹിച്ചു കഴിയുമ്പോൾ പിന്നെ കുറച്ച് സംശയമാകും. അങ്ങനെ ഒരു ദിവസം ഭാര്യയുടെ സ്നേഹം പരീക്ഷിക്കാൻ അവനൊരു സൂത്രം പ്രയോഗിച്ചു. ഭാര്യയുടെ പേരിനൊപ്പം നാട്ടിലെ മറ്റേതോ യുവാവിന്റെ പേരു പറഞ്ഞ് അവളുമായി വഴക്കുണ്ടാക്കാൻ തുടങ്ങി. വഴക്ക് മൂർച്ഛിച്ചതോടെ അവൻ താൻ ചാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീടിന് സമീപത്തെ പൊതു കിണറിനടുത്തേക്ക് ഇറങ്ങിയോടി. പേടിച്ചു വിറച്ച അവളും പിന്നാലെ ഓടി. കിണറ്റിൻകരയിലേക്ക് ചെല്ലുമ്പോൾ അവൾ കണ്ട കാഴ്ച, കിണറിന്റെ വക്കത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണവൻ. പേടിയോടെ ഓടിവന്ന ഭാര്യയെ ചേർത്തുപിടിച്ച് അവൻ സ്നേഹത്തോടെ നെറുകയിലൊരു ചുംബനം നൽകിയിട്ടുണ്ടാകണം. ഏതായാലും ഇതൊരു സ്ഥിരം സംഭവമായി തുടർന്നു. കുടിച്ചു വരുന്ന ദിവസമൊക്കെ നാട്ടിലെ ഏതെങ്കിലും ഒരുത്തന്റെ പേരു പറഞ്ഞ് അവളുമായി അവൻ വഴക്കിടാൻ തുടങ്ങും. ഒടുവിൽ ചാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് കിണറ്റിൻകരയിലേക്ക് ഒറ്റയോട്ടം, പിന്നാലെ അവളും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഭർത്താവിന്റെ വഴക്കിടലും തമാശയും സ്ഥിരമായതോടെ പിന്നാലെയുള്ള ഇറങ്ങിയോട്ടം അവളും മതിയാക്കി. അവൻ അതോടെ സംശയം ഇരട്ടിയായി. അവൾക്ക് തന്നോട് പഴയതുപോലുള്ള സ്നേഹമില്ല. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുറപ്പിച്ചാണ് മദ്യപിച്ച് അന്ന് അവൻ വീട്ടിൽ വന്നു കയറിയത്. പുറത്ത് അമാവാസി ഇരുട്ടിൽ കടവാവലുകൾ അകാരണ ഭയത്തോടെ അരയാലുകളിൽ നിന്ന് ആകാശത്തേക്ക് തലതല്ലി പറന്നു. ദുർമരണപ്പെട്ടവരുടെ ആത്മാക്കൾ എന്തിനെയോ വരവേൽക്കാനായി ഭൗമാന്തരീക്ഷത്തിന്റെ അതിരിൽ അലഞ്ഞു നടന്നു. കന്യാകുമാരി കുന്നുകൾക്കുമേലെ ആകാശത്തെ കീറി മുറിച്ച് രക്തവർണത്തിൽ ഇടിമിന്നൽ സിന്ദൂരം വരച്ചു. പതിവ് പോലെ മദ്യപിച്ചെത്തിയ അവൻ ആരുടെയോ പേര് പറഞ്ഞ് വഴക്കു തുടങ്ങി. അവളത് ശ്രദ്ധിക്കാൻ പോയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ താൻ ചാവാൻ പോകുന്നെന്ന് പറഞ്ഞ് അവൻ കിണറ്റിൻകരയിലേക്ക് ഓടി. കിണറ്റിന്റെ മറയുടെ പിറകിൽ ഒളിച്ചിരുന്ന് അവൻ പ്രതീക്ഷയോടെ വീട്ടിലേക്ക് നോക്കി. അവൾ വരുന്നുണ്ടോ? ഇല്ല, ഒരനക്കവുമില്ല. അവന് ഉള്ളിൽ ദേഷ്യവും സങ്കടവും നുരഞ്ഞു പൊങ്ങി. അവളെ പേടിപ്പിച്ചിട്ട് തന്നെ കാര്യമെന്നുറപ്പിച്ച് സമീപത്ത് കിടന്നിരുന്നൊരു കല്ലെടുത്ത് കിണറ്റിലേക്കിട്ടു. രാത്രിയുടെ നിശബ്ദതയെ തകിടം മറിച്ച് വലിയ ഒച്ചയോടെ കല്ല് കിണറ്റിലെ വെള്ളത്തിലേക്ക് പതിച്ചു. വീടിനകത്തിരുന്ന് അവൾ ഞെട്ടി. കളി കാര്യമായിരിക്കുന്നു. ഭർത്താവ് കിണറ്റിൽ ചാടിയെന്നാണ് അവൾ കരുതിയത്. നിലവിളിയോടെ അവൾ കിണറ്റിൻകരയിലേക്ക് ഓടിയെത്തി. ചുറ്റും ഭർത്താവിനെ നോക്കി. ഇല്ല, കാണുന്നില്ല. മറയുടെ പിന്നിലിരുന്ന് ഇതെല്ലാം നോക്കി രസിക്കുകയായിരുന്നു അവൻ. അവൾ ആധിയോടെ നിലവിളിയോടെ ആർത്തലച്ചു. ഭർത്താവ് നഷ്ടമായിരിക്കുന്നു, കുട്ടികളുമില്ല. ഇനി ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യം? രണ്ടാമതൊന്ന് ആലോചിക്കാതെ അവളും കിണറ്റിലേക്ക് ചാടി. മറവിൽ ഒളിച്ചിരുന്ന അവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും വൈകിയിരുന്നു. കിണറിന്റെ അഗാധതയിലേക്ക് അവൾ വീണു കഴിഞ്ഞിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ സ്തംഭിച്ചു നിന്നു. പിറ്റേന്ന് രാവിലെ കിണറ്റിൽ നിന്ന് അവൾ അവന്റെ കയ്യിലേക്കെത്തുമ്പോൾ മരിച്ചു നീലനിറമായി കഴിഞ്ഞിരുന്നു. കുറ്റബോധവും സങ്കടവും അവനെ വരിഞ്ഞു മുറുകിയിരിക്കണം. അവൾ കന്തിചുംബനം നൽകി അകത്തേക്കോടിയ അവനെ പിന്നീട് നാട്ടുകാർ കാണുന്നത് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അങ്ങനെ ആ വീട്ടിൽ നടന്നത് രണ്ടപമൃത്യു. ജീവിച്ചു കൊതി തീരാതെ മരിച്ച രണ്ടുപേർ, അവർക്കവിടം വിട്ട് അങ്ങനെ പോകാൻ സാധിക്കുമോ? പോരാത്തതിന് അവളെ പറ്റിക്കാൻ അവനെടുത്ത് കിണറ്റിലേക്കിട്ടത് ആരോ വച്ചാരാധിച്ചിരുന്ന കല്ലാണ്. രാമേശ്വരത്ത് നിന്ന് ആരോ കൊണ്ടുവന്ന കല്ല്. അവളുടെ ആത്മാവും ആ കല്ലിലെ ചൈതന്യവും കിണറ്റിലെ വെള്ളത്തിൽ തിളച്ചു മറിഞ്ഞിട്ടുണ്ടാകണം. ഏതായാലും പിന്നീട് ആ കിണറ്റിൽ നിന്ന് ആരും നേരാം വണ്ണം വെള്ളം കുടിച്ചിട്ടില്ല. പലതവണ തേവി നന്നാക്കിയെങ്കിലും വെള്ളം കുടിക്കാൻ നാട്ടുകാർക്ക് ധൈര്യമില്ലായിരുന്നു. വെള്ളം കുടിച്ചാൽ അവളുടെ ബാധ ശരീരത്തിൽ കയറുമെന്നാണ് വിശ്വാസം. അത്തരത്തിൽ വെള്ളം കുടിച്ച് ബാധ കയറിയ സ്ത്രീകൾ മുടിയഴിച്ചിട്ട് തുള്ളുന്നത് ഗ്രാമത്തിലുള്ളവർ ഭയത്തോടെ കണ്ടു. ഒരേ സമയം രണ്ടും മൂന്നും പേരുടെ ശരീരത്തിലൊക്കെ ബാധ കയറിയതായി കഥയുണ്ട്. അസമയത്ത് വീടിന് മുന്നിലൂടെ നടന്നുപോയവർ വരാന്തയിലിരുന്ന് പേൻ നോക്കുന്ന സ്ത്രീയെ കണ്ടിട്ടുണ്ടത്രേ. പേടിച്ച് വിജനമായ വഴിയിലൂടെ ഓടിയവർക്ക് സ്ഥലകാലബോധം നശിക്കും. എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ നിന്നാണ് വന്നതെന്നറിയാതെ അവർ കുഴങ്ങും. പിറ്റേന്ന് വഴിയരികിൽ ബോധം നശിച്ച നിലയിൽ അവർക്കിടപ്പുണ്ടാകും. യക്ഷിയുടെയും ഭർത്താവിന്റെയും സാന്നിധ്യം ആ വീടിനെ പ്രേതഭവനമാക്കി മാറ്റി. സൂര്യൻ അസ്തമിച്ചാൽ ആരും നടക്കാത്ത വഴി. അമാവാസി രാത്രികളിൽ നിലവിളികളും കരച്ചിലുമെല്ലാം അവിടെ നിന്ന് കേട്ടവരുണ്ട്. കാലം കടന്നുപോയപ്പോൾ അന്യദേശത്തു നിന്നാരോ ഒരാൾ ആ വീട് സ്വന്തമാക്കി. വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു ഉദ്ദേശം. എന്നാൽ അവളുടെയും അവന്റെയും കഥയറിയാവുന്ന അന്നാട്ടുകാർ ആരും ആ വീട്ടിൽ താമസിക്കാൻ എത്തിയില്ല. അഭൗമമായ വിജനത തളം കെട്ടി നിന്ന ആ വീട് അവരെ എന്നും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. പുറത്തെവിടെയോ നിന്നൊരു കുടുംബം അങ്ങനെയാണ് ആ വീട്ടിൽ താമസത്തിനെത്തുന്നത്. എത്ര ദിവസം അവർ അവിടെ സ്വസ്ഥമായി കഴിഞ്ഞു എന്ന് വ്യക്തമല്ല. പക്ഷേ ഒരു ദിവസം രാത്രി ഒരലർച്ച കേട്ട് വീട്ടുകാർ ഞെട്ടി എഴുന്നേറ്റു. പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ കാണുന്നത് അർദ്ധബോധാവസ്ഥയിൽ ഒരാൾ ഞെരുക്കത്തോടെ വഴിയിൽ കിടക്കുന്നതാണ്. എന്താ, എന്തു പറ്റി? പരിഭ്രാന്തിയോടെ വീട്ടുകാർ അയാളെ പൊക്കിയെടുത്ത് വരാന്തയിൽ കിടത്തി. ഭയം കൊണ്ട് അയാളുടെ മുഖം വിളറി വെളുത്തിരുന്നു. വെള്ളം കുടിച്ച് ശ്വാസം നേരെയായതോടെ പരിഭ്രാന്തനായി അയാൾ ചുറ്റും നോക്കി. കിണറ്റിനു സമീപം കണ്ട കാഴ്ച അവരോട് പറഞ്ഞു. പേടിയോടെ ധൃതിയിൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്നൊരു വെളിച്ചം കണ്ടാണ് ഈ വീട്ടിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ അതാ മുടി നിവർത്തിയിട്ട് അവളിരുന്നു പേൻ നോക്കുന്നു, കിണറ്റിൽ ചാടി മരിച്ചവൾ. ഞെട്ടലോടെ അയാൾ മുഖം തിരിച്ച് മുന്നോട്ട് കുതിച്ചു. അതുവരെ അരികിൽ നിന്നിരുന്ന പന പെട്ടെന്ന് റോഡിന്റെ നടുവിലേക്ക് വന്നു നിന്നു. പിന്നിൽ നിന്ന് ദിക്കുകൾ പ്രകമ്പനം കൊള്ളുന്ന ഒരു ചിരി മുഴങ്ങി. പനയിൽ മുഖമടിച്ചു വീണ അയാൾ പിന്നെ കാണുന്നത് പനയേക്കാൾ ഉയരത്തിൽ അവൾ വന്ന് മുന്നിൽ നിന്ന് അട്ടഹസിക്കുന്നതാണ്. മുടി വിടർത്തിയിട്ട് കത്തുന്ന കണ്ണുമായി ആ നോട്ടത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അയാളുടെ ബോധം മറഞ്ഞു. ആ രാത്രിയിൽ നടന്ന കാര്യം കേട്ട് വീട്ടുകാർ ഉൾക്കിടിലം കൊണ്ടു. ഏറെ വൈകിയില്ല, റായ്ക്കു രാമാനം അവർ അവിടെ നിന്ന് താമസം മാറ്റി. പിന്നീട് കന്യാകുമാരിയിൽ പഠനത്തിനായി എത്തിയവരുടെ ഒരു സംഘമായിരുന്നു ആ വീട്ടിൽ താമസിച്ചത്. അവരും സമാന അനുഭവം ഉണ്ടായതോടെ വീടൊഴിഞ്ഞുപോയി. അങ്ങനെ ഭയപ്പെടുത്തുന്ന ആ വീടും കിണറും പേടി സ്വപ്നം പോലെ നിലകൊണ്ടു. മനുഷ്യവാസം ഇല്ലാതായതോടെ സാമൂഹിക വിരുദ്ധരുടെ താവളമായി ആ വീട്. എങ്കിലും രാത്രിയുടെ മൂന്നാം യാമത്തിനു മുൻപേ അവരും സ്ഥലം കാലിയാക്കും. കൊതിതീരാത്ത ജീവിതം അന്വേഷിച്ച് പിന്നെ അവളും അവനും അവിടേക്കെത്തുകയായി. പാലമരങ്ങളിൽ അപ്പോൾ വാസനപ്പൂക്കൾ വിടരും. അമാവാസിയിലും നീലവെളിച്ചം ആ വീടിനെ പൊതിയും. M2C എന്നോടൊപ്പം സ്പെഷ്യൽസിൽ നിങ്ങൾ കേട്ടത് റിനീഷയോടൊപ്പം. കൂടെ സ്ക്രിപ്റ്റ് ശ്രീപ്രസാദ് മാനഴി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹെൽവിൻ KS, സൗണ്ട് ഡിസൈനർ മഹേഷ് മാനസ്. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോടൊപ്പം @Renishya എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ അറിയിക്കുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഗാനയിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ആണ് കേൾക്കുന്നതെങ്കിൽ പുതിയ എപ്പിസോഡിനായുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അവിടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. പതിവ് പോലെ മറ്റു വിശേഷങ്ങൾക്കായി എന്നോടൊപ്പം മലയാളം പോഡ്കാസ്റ്റ് കേൾക്കാം. ഭയം കൊണ്ട് രക്തം തണുപ്പിക്കുന്ന മറ്റൊരനുഭവത്തിനായി കാത്തിരിക്കൂ അടുത്ത എപ്പിസോഡിൽ. Exclusively on Ennodoppum Specials.